ഓക്കെ, നമുക്കിനി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ചിന്തിക്കുന്ന വിഷയം നമ്മുടെ സബ്ജക്റ്റിൽ പറഞ്ഞതുപോലെ കർത്താവ് ദൈവസഭയ്ക്ക് കൊടുത്ത രണ്ട് ശുശ്രൂഷകളെ പറ്റിയാണ്. ശുശ്രൂഷ എന്നതിനേക്കാൾ കൂടുതൽ ഇത് സാക്രമെന്റ് എന്നും ഓർഡിനൻസ് എന്നും മലയാളത്തിൽ ഔരോഗിക സഭകൾ അല്ലെങ്കിൽ പൊതുവെ കൂദാശ എന്നും പറയുന്ന രണ്ട് ആത്മീയ ശുശ്രൂഷകളെ പറ്റിയാണ്. അതിൽ ഒന്ന് സ്നാനവും ഒന്ന് കർത്തൃമേശയുമാണ്. ഇത് രണ്ടും ഒരു തരത്തിൽ റിച്വൽസ് ആണ്. എന്നാൽ റിച്വൽസ് എന്ന് പറയുമ്പോൾ അർത്ഥമില്ലാത്ത എംപ്റ്റി റിച്വൽസ് അല്ല, മീനിങ് ഫുൾ റിച്വൽസ് ആണ്. ഒരു ആത്മീയ സത്യങ്ങളെ പുറത്ത് പ്രദർശിപ്പിക്കുന്ന രണ്ട് റിച്വൽസ് ആണ്. ഇന്ന് ഞാൻ സ്നാനത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. ആ മെസ്സേജുകൾ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, വളരെ ചുരുക്കമായി മാത്രം അത് പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കാം. ബാപ്റ്റിസം എന്ന വാക്കിന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പോലെ ബാപ്റ്റിസം എന്ന വാക്ക് ജലസ്നാനം എന്നല്ല അതിന്റെ അർത്ഥം. ബാപ്റ്റിസം എന്ന വാക്കിന് ജലവുമായിട്ട് ഡയറക്ട്ലി ബന്ധമില്ല. ബാപ്റ്റിസോ എന്നുള്ള ഗ്രീക്ക് വാക്കാണ് ബാപ്റ്റിസം എന്നുള്ള വാക്കായിട്ട് ലിപ്യന്തരണം ചെയ്തു വന്നത്. ബാപ്റ്റിസം എന്ന വാക്കിന്റെ അർത്ഥം ഇമേഴ്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇമേഴ്ഷൻ വെള്ളത്തിലാണ് എങ്കിൽ മാത്രമാണ് അത് ജലസ്നാനമാകുന്നത്, അല്ലെങ്കിൽ അതിന് ഇമേഴ്ഷൻ എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ. ഇമേഴ്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന മാധ്യമം ജലമാണെങ്കിൽ അത് ജലസ്നാനമാണ്, അത് വേറൊരു മാധ്യമമാണ്. ഉദാഹരണത്തിന് ആത്മാവാണെങ്കിൽ അത് ആത്മസ്നാനവുമാകുന്നു. അത് ജലസ്നാനമാണോ എന്ത് സ്നാനമാണ് എന്ന് നമുക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ കോണ്ടക്സ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത് ഏത് സ്നാനത്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് മനസ്സിലാകുന്നത്. അല്ലാതെ സ്നാനം എന്ന് കേൾക്കുന്നിടത്തെല്ലാം ജലസ്നാനമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇത്രയും പറയാനായിട്ടുള്ള കാരണം പലരും ചിന്തിക്കുന്നത് റോമാലേഖനം 6-ാമത്തെ അധ്യായം ജലസ്നാനത്തിനെ ഡയറക്ട്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണെന്നാണ് പലരും ചിന്തിക്കുന്നത്. അത് അങ്ങനെയല്ല. കാരണം റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ ജലം എന്നുള്ള മാധ്യമത്തെ പറ്റി പറയുന്നതേയില്ല. ജലം എന്ന മാധ്യമത്തെ പറ്റി പറയുന്നതേ ഇല്ലാതെ ന്യൂട്രലായിട്ട് സ്നാനമെന്ന് മാത്രം പറയുക മാത്രമല്ല, അവിടെ ഒരു മാധ്യമത്തെ പറ്റി പറയുന്നുമുണ്ട്. അവിടെ പറയുന്ന മാധ്യമം ഇല്ലെങ്കിൽ എന്തിലേക്കാണ് ആരിലേക്കാണ് സ്നാനപ്പെടുന്നത് എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റോമാലേഖനം 6:3 പറയാണ് വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്. അവിടെ പറഞ്ഞിരിക്കുന്ന മാധ്യമം എന്ന് പറയാൻ കഴിയില്ല. അവിടെ നമ്മൾ എന്തിലേക്കാണ് സ്നാനപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ജലത്തിലേക്ക് സ്നാനപ്പെടുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ചെറിയ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിലും ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആണ്. നാം ക്രിസ്തുവിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്. അതായത് അവിടെ ജലമല്ല മാധ്യമം, യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് മാധ്യമം. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലാകുന്ന കാര്യമാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായം. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ വിശദീകരണമാണ് റോമർ 6:1-10 വാക്യങ്ങൾ കൂടി പൗലോസ് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നു. ഇതേ കാര്യം വേറൊരിടത്ത് ഒറ്റ വാക്കിൽ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 5:12 അവിടെ പറയുകയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഇത്ര മാത്രമേ ഉള്ളൂ നടക്കുന്നത്, ഇല്ലെങ്കിൽ ഇതാണ് നടക്കുന്നത്. ആ കാര്യത്തെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയുകയാണ് റോമർ 6. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവന്റെ പഴയ മനുഷ്യൻ അവനിൽ നീക്കപ്പെടുന്നു, അവൻ ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെടുന്നു, അവൻ പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ള കാര്യം റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പൗലോസ് വിശദീകരിക്കുകയാണ്. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത്, അവൻ പാപത്തിൽ നിന്നും സ്വതന്ത്രനാവുകയും നീതിയുടെ ദാസനായി തീരുകയും ചെയ്യുന്നു. ഈ വലിയ ഒരു സ്പിരിച്വൽ റിയാലിറ്റിയുടെ അതിന്റെ ഒരു റിച്വലിസ്റ്റിക് എക്സ്പ്രഷനാണ് ജലസ്നാനം. റോമർ 6-ൽ പറഞ്ഞിരിക്കുന്ന ആ സ്പിരിച്വൽ റിയാലിറ്റിയെ അത് റിച്വലിസ്റ്റിക് ആയി എക്സ്പ്രസ് ചെയ്യുന്നതാണ് ജലസ്നാനം എന്ന് പറയുന്നത്. അതായത് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവന്റെ ഉള്ളിൽ നടക്കുന്ന സ്പിരിച്വലായിട്ടുള്ള റീജനറേഷനെ ജലത്തിൽ അത് സാക്ഷീകരിക്കുന്ന ഒരു കൂദാശ അല്ലെങ്കിൽ ഒരു കർമ്മം ആണ് ജലസ്നാനം. ഒരുവൻ ക്രിസ്തുവിലാകുന്നതും ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതും ഒരിക്കലായിട്ട് മാത്രമായതുകൊണ്ട് ജലസ്നാനവും ഒരിക്കൽ മാത്രമായിട്ട് നടക്കുന്ന കാര്യമാണ്. അത് ആവർത്തിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയല്ല. ഞാൻ ഇതിന്റെ വളരെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നത്. എന്നാൽ തുടർച്ചയായിട്ട് ആവർത്തിക്കപ്പെടുന്നതും സഭ തുടർച്ചയായിട്ട് ആവർത്തിക്കണം എന്ന് അനുഷ്ഠിക്കണം എന്നും കർത്താവ് പറഞ്ഞ രണ്ടാമത്തെ ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശ എന്ന് നമ്മൾ പറയുന്നത്. അതായത് പെസഹായുടെ രാത്രിയിൽ കർത്താവ് സ്ഥാപിച്ചതും കർത്താവിന്റെ ഓർമ്മയ്ക്കായി അത് ചെയ്യുക എന്ന് റിപ്പീറ്റഡായി ചെയ്യുക എന്ന് പറഞ്ഞ നിങ്ങൾ, ഞാൻ ഇത് ഓർമ്മിക്കുമ്പോഴൊക്കെയും ഇത് ചെയ്യണം എന്ന് തുടർച്ചയായി ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞ ഒരു അനുഷ്ഠാനമാണ് കർത്തൃമേശ എന്ന് പറഞ്ഞു. ഈ അനുഷ്ഠാനത്തെ പൗരോഹിത്യ സഭകൾ കുർബാന എന്ന് പറയുന്നു. വേർപെട്ട സഭകൾ കർത്തൃമേശ, തിരുവത്താഴം, കർത്താവിന്റെ അത്താഴം എന്നീ വാക്കുകൾ കൂടി വിശദീകരിക്കുന്നു. ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ പൗരോഹിത്യ സഭകൾ ഇതിന് പറയുന്നത് കുർബാന എന്നാണ്. വേർപെട്ട സഭകൾ, തിരുവത്താഴം, കർത്തൃമേശ തുടങ്ങിയ പദങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ഈ പദങ്ങൾ ഒന്നും തന്നെ ബൈബിളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. കർത്തൃമേശ എന്നുള്ള പദമോ തിരുവത്താഴം എന്നുള്ള പദമോ കുർബാന എന്നുള്ള പദമോ ഒന്നും തന്നെ ബൈബിളിൽ ഇല്ല. എന്നാൽ ഏതാണ് ആപ്റ്റായിട്ടുള്ള പദം എന്നുള്ളത് നമ്മൾ ദൈവാനത്തിൽ ചിന്തിച്ചാൽ മതി. ദൈവാനത്തിൽ ഉള്ള പദം തന്നെ ഉപയോഗിക്കണം നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പദം ദൈവാനത്തിലെ അർത്ഥവുമായിട്ട് യോജിച്ചു പോകണം എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ നിയമം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവർത്തികളിലൊക്കെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ, അല്ലെങ്കിൽ അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും വന്നപ്പോഴെന്നാണ്. അതിന് അപ്പം നുറുക്കുക എന്നുള്ളതാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. അവിടെ വീഞ്ഞിനെ പറ്റി പറയുന്നില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തിരുവത്താഴം ഒന്ന് കർത്തൃമേശയും എന്നൊക്കെ നമ്മൾ പറയുന്നത്. എങ്ങനെയായാലും കുഴപ്പമില്ല. ആദ്യമായി നമ്മൾ ഈ കുർബാന എന്ന പദത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം. ഈ കുർബാന എന്ന പദം ഒരു സിറിയക് വേർഡാണ്, വെസ്റ്റേൺ സിറിയക് സിറിയൻ വേർഡാണ് കുർബാന എന്ന പദം. അത് ഡെറിവ് ചെയ്യുന്ന ഒരു അരാമിക് പദത്തിൽ നിന്നാണ്. ആ അരാമിക് പദവും കുർബാന എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യപ്പെടുന്നത്. ഇതുമായി ഈ വാക്ക് ബൈബിൾ, കുർബാന എന്നൊരു വാക്ക് ബൈബിളിലില്ല. എന്നാൽ ഇതുമായി കണക്ട് ചെയ്യാവുന്നില്ലെങ്കിൽ സാമ്യമുള്ള ഒരു വാക്ക്, ഹീബ്രു വാക്ക്, ബൈബിളിലെ വാക്ക്, പുതിയമത്തിലെ വാക്ക് കുർബാൻ എന്നുള്ളതാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ അപ്പനെയും അമ്മയെയും നിങ്ങൾക്ക് നോക്കാതെ വരുമ്പോൾ അതിന് പകരമായി വഴിപാട് എന്നർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ അവരെ നോക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പരീശന്മാരത്ത് പറഞ്ഞ ആ വാക്കാണ് കുർബാൻ. അത് വഴിപാട് എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ വഴിപാട് എന്നുള്ള അർത്ഥത്തിലല്ല പൗരോഹിത്യ സഭകൾ ഇത് ഉപയോഗിക്കുന്നത്. മറിച്ച് ഇത് തുടർച്ചയായ ബലിയർപ്പണം എന്നുള്ള അർത്ഥത്തിലാണ്, ആവർത്തിക്കുന്ന ബലിയർപ്പണം എന്നുള്ള അർത്ഥത്തിലാണ് പൗരോഹിത്യ സഭകൾ കുർബാന എന്ന പദം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കുർബാന എന്നുള്ള ശുശ്രൂഷ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതാണ്. നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കുന്ന വിഷയം എന്നത് കർത്താവ് സ്ഥാപിച്ച ഈ ശുശ്രൂഷ ഒരു ആവർത്തിക്കുന്ന ബലിയർപ്പണം ആയിട്ട് ചെയ്യാനായിട്ടാണോ കർത്താവ് പറഞ്ഞത്, അതോ കർത്താവ് ക്രൂശിൽ ചെയ്ത ആ ബലിയർപ്പണത്തിന്റെ ആവർത്തിക്കുന്ന ഓർമ്മ പുതുക്കലാണോ എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിന്റെ മുമ്പോട്ടുള്ള വിശദീകരണത്തിലേക്കാണ് മുമ്പോട്ട് പോകുക. അന്നേരം ഇത് ആവർത്തിക്കുന്ന ബലിയർപ്പണമാണോ, ഒരിക്കൽ സംഭവിച്ച ബലിയർപ്പണത്തിന്റെ ആവർത്തിച്ചിട്ടുള്ള ഓർമ്മ പുതുക്കലാണോ? നമ്മൾ ദൈവാനത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇത് ചിന്തിക്കേണ്ടതാണ്. പലരുടെയും ചോദ്യത്തിന് എളുപ്പം നമുക്ക് ഉത്തരം പറയേണ്ടി വരികയാണ്. യേശു ക്രിസ്തു ചെയ്ത, ക്രൂശിൽ ചെയ്ത ഈ പ്രവൃത്തിയുടെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള വിശദീകരണം ബൈബിൾ കാണാം. നമ്മൾ എബ്രായ ലേഖനത്തിലാണ്. എബ്രായ ലേഖനം നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. എന്നാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം അതിന്റെ 9-10 അധ്യായങ്ങളിലാണ് ഈ കാര്യം എബ്രായ ലേഖനകർത്താവ് വളരെ വിശദമായിട്ട് വിവരിക്കുന്നത്. അതിന് 9-ാമത്തെ അധ്യായത്തിന്റെ 1-10 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ കൂടാരത്തിൽ നടന്ന ബലിയർപ്പണത്തിനെ പറ്റിയും ആ ശുശ്രൂഷകളെ പറ്റിയും എബ്രായ ലേഖനകർത്താവ് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുകയാണ്. പഴയ നിയമ കൂടാരത്തിൽ എങ്ങനെയായിരുന്നു ബലിയർപ്പണം നടന്നത്, എന്തായിരുന്നു അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് അവിടെ അത് പറയുന്നുണ്ട്. അവർ എല്ലാ സമയത്തും ദിനം പ്രതി കൂടാരത്തിന്റെ മുൻകൂടാരത്തിന്റെ അടുത്ത് വരികയും വർഷത്തിൽ ഒരിക്കൽ കൂടാരത്തിനകത്ത് അതിവിശുദ്ധ സ്ഥലത്ത് ചെന്ന് അവരുടെ കാളയോ കോലാട്ടുകാട്ടിന്റെയോ രക്തം അതിവിശുദ്ധ സ്ഥലത്ത് അർപ്പിച്ച് പാപമോചനത്തിലുള്ള ശുശ്രൂഷ നടത്തിയിരിക്കുന്നുള്ളത് 1-10 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അതിന്റെ 11-12 വാക്യങ്ങളിലാണ് അതിന്റെ റിയാലിറ്റി എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, ക്രിസ്തുവോ വരുവാനുള്ള നന്മനുക്കളുടെ മഹാപുരോഹിതൻ. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് വിശദീകരിച്ചാണ്ട് ഞാൻ പറയുന്നില്ല. ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിരുന്നു, അല്ലെങ്കിൽ വരുവാനുള്ള ഒരു നന്മകൾ ജനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന മഹാപുരോഹിതനായിരുന്നു യേശു. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടു കൂടിയാണ് അതുവരെയും ദൈവം പാക്ക് ചെയ്തിരുന്ന നന്മകൾ, ആത്മീയ നന്മകൾ രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി ലഭിച്ചത്. കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച കവനന്റിൽ ഏർപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ആത്മീയ നന്മകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, ആ യേശു ക്രിസ്തു ഈ പഴയ നിയമത്തിലെ കൂടാരത്തിൽ നടന്ന ആ യാഗത്തിന്റെ പൂർത്തീകരണമായി റിയാലിറ്റിയായി ചെയ്ത കാര്യം, യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള സ്വർഗീയ ദേവാലയത്തിൽ നടന്ന ഒരു കാര്യം എബ്രായ ലേഖനകർത്താവ് വിശദീകരിക്കുകയാണ്. ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി കടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലെ യഥാർത്ഥ കൂടാരത്തിലേക്ക്, പഴയ നിയമത്തിലെ കൂടാരത്തിന്റെ റിയാലിറ്റി ആയിട്ടുള്ള സ്വർഗത്തിലെ കൂടാരത്തിലേക്ക് യേശു ക്രിസ്തു സ്വന്തം രക്തവുമായി കടന്നു. ഇതിലുള്ള ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഇവിടെ രണ്ടു വാക്കുകൾ വളരെ പ്രാധാന്യമാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കൂടി ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് നടന്നു. കാരണം അവൻ ഒരിക്കലായിട്ടും എന്നേക്കുമായി സ്വർഗീയ കൂടാരത്തിലേക്ക് കടന്നു. അന്നേരം ഇത് ഒരിക്കലുമാണ്, ഇത് എന്നേക്കുമുള്ളതാണ്, ഇത് ആവർത്തിക്കപ്പെടുന്നതല്ല. വൺസ് ആൻഡ് ഫോർ ഓൾ ആണ് യേശു ക്രിസ്തുവിന്റെ മഹാപാപ പരിഹാര ബലി. ഞാൻ പറയുന്നത് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് വളരെ വിശദമായിട്ട് വളരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് മുമ്പോട്ട് പോകുമ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ, അതിന് 24-25 വാക്യങ്ങൾ എബ്രായ ലേഖനകർത്താവ് തന്നെ പറയുകയാണ്, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല. വാസ്തവമായത് സ്വർഗത്തിലായിരുന്നെങ്കിൽ അതിന്റെ പ്രതിബിംബം ഭൂമിയിൽ മോശ ചെയ്തതും മോശ ഉണ്ടാക്കിയതും പിന്നീട് ശലോമോൻ ഉണ്ടാക്കിയതും എല്ലാം പ്രതിബിംബങ്ങളായിരുന്നു. എന്നാൽ ആ പ്രതിബിംബങ്ങളിലേക്കല്ല യേശു ക്രിസ്തു പോയത്, എന്നാൽ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് എത്രയോ പ്രവേശിച്ചു. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തങ്ങളോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിക്കുവാൻ ആവശ്യമില്ല. അവൻ എബ്രായ ലേഖനകർത്താവ് ക്ലിയർ ചെയ്യുകയാണ്, ദിസ് സാക്രിഫൈസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി റിപ്പീറ്റഡ്. ഇത് നിരന്തര ഹോമയാഗമല്ല, നിരന്തര ബലിയല്ല, ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുള്ളതാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ സ്വർഗീയ കൂടാരത്തിൽ ആ ബലിയുടെ റിയാലിറ്റി നടന്നു. കർത്താവ് ഒരിക്കലായിട്ടും എന്നേക്കുമായി സ്വർഗീയ കൂടാരത്തിലേക്ക് പ്രവേശിച്ചു, ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടും പാപമോചനം സാധിച്ചു. അതോടുകൂടി ആ ശുശ്രൂഷ കർത്താവ് സ്റ്റോപ്പ് ചെയ്തു. അതോടുകൂടി കഴിഞ്ഞു, പാപമോചനം അതോടുകൂടി സംഭവിച്ചു. ഇല്ലെങ്കിൽ ആ വിശ്വസിക്കുന്നതോടുകൂടി അത് എല്ലാവർക്കും പാപമോചനം അവൈലബിൾ ആയി എന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ വീണ്ടും 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ യാഗങ്ങൾ തുടർന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നിരന്തര ഹോമങ്ങളും നിരന്തര യാഗങ്ങളും തുടർന്നുകൊണ്ടിരുന്ന കാലമുണ്ടായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് പാപമോചനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ് എബ്രായ ലേഖനം അതിന്റെ 2-ാമത്തെ 10-ൽ 2-ൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ആരാധനക്കാരന് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നില്ലായതുകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലായിരുന്നു. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. കാരണം കാളകളുടെയും ആട്ടുകൊട്ടന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നില്ല. അന്നേരം പാപമോചനം നടക്കാത്ത ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായിട്ടുള്ള ബലി ആവശ്യമായിരുന്നു. ആ ബലി കാളകളുടെയും ആട്ടുകൊട്ടന്മാരുടെയും രക്തം കൊണ്ടായിരുന്നു. ആ ബലി റിപ്പീറ്റ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം സൂചിപ്പിക്കുന്നത് യഥാർത്ഥ പാപമോചനം നടന്നില്ല എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥ ദൈവീക കുഞ്ഞാടിന്റെ സ്വർഗീയ കൂടാരത്തിലെ നിത്യയാഗം കഴിഞ്ഞതോടുകൂടി, ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുള്ള യാഗം കഴിഞ്ഞതോടുകൂടി ഈ നിരന്തര ബലിയുടെ ആവശ്യമില്ല, അത് എന്നേക്കുമായി തീർന്നു. അതാണ് മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ എബ്രായ ലേഖനകർത്താവ് വീണ്ടും പറയുന്നത്, ഏത് പുരോഹിതനും ദിവസേന, ഇത് റിപ്പീറ്റഡ് ബലിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ടും നിൽക്കുന്നു. ഈ വാക്കുകൾക്കെല്ലാം പ്രാധാന്യമുണ്ട്. പുരോഹിതൻ ദേവാലയത്തിന്റെ ഉള്ളിൽ, തിരശീലയ്ക്കുള്ളിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിൽപ്പ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് പാപപരിഹാരം നടന്നിട്ടില്ല, നിരന്തരമായ യാഗങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വർക്കിനെ പറ്റിയാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ പറയാണ്, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ച് എന്നേക്കും ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരുന്നു കൊണ്ട്. യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗം കഴിഞ്ഞു എന്നുള്ളതും അതിനി ആവർത്തിക്കുകയില്ല എന്നുള്ളതിന്റെയും സിംബോളിക് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻ ആയിട്ട് പറയാണ്, കർത്താവ് അവിടെ നിൽക്കുകയല്ല, കർത്താവ് അവിടെ ഇരിക്കുക, കർത്താവ് ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുക. അത് കാണിക്കുന്നു പറഞ്ഞാൽ പാപപരിഹാര യാഗം കഴിഞ്ഞു, അത് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു, ഇനി ഒരു ബലിയുടെ ആവശ്യമേയില്ല. എന്നാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള തുടങ്ങുന്ന ഒരു ശുശ്രൂഷ അവിടെ തന്നെ തുടങ്ങുകയാണ്. അത് യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥ ശുശ്രൂഷയാണ്. ആ മധ്യസ്ഥ ശുശ്രൂഷ അവിടെ തുടങ്ങുകയും അത് നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പാപമോചനം ഒരിക്കലായിട്ട് നടക്കുന്നതാണെങ്കിൽ എന്റെ ശുദ്ധീകരണം തുടർച്ചയായിട്ട് നടക്കേണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം, സോറി, യോഹന്നാന്റെ ലേഖനം എന്റെ 2-ാമത്തെ അധ്യായത്തിൽ പറയാണ്, അവൻ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മളോട് ക്ഷമിക്കും. എന്നിട്ട് പറയാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന്റെയും പരിഹാരമാണ്. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നാം ദൈവത്തിന്റെ വലതുഭാഗത്ത് ഒരു മഹാപുരോഹിതൻ നിന്നുകൊണ്ട്, നമ്മുടെ റെപ്രസെന്റേറ്റീവായി നിന്നുകൊണ്ട് നമ്മളേൾക്ക് വേണ്ടി മധ്യസ്ഥത തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു മധ്യസ്ഥൻ അവിടെ നിൽക്കുന്നു. യോഹന്നാന്റെ സുവിശേഷ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, അവൻ നമ്മുടെ മധ്യസ്ഥനാകുന്നു. ഹീ ഈസ് അവർ അഡ്വക്കേറ്റ് എൻ അല്ലെങ്കിൽ ഒരു മഹാപുരോഹിതനാകും. എന്തിനാണ് അതിന്റെ ആവശ്യം? കാരണം നമ്മളെ നിരന്തരം കുറ്റം വിധിക്കുന്ന ഒരു അപവാദിയുണ്ട്, അത് പിശാച് എന്നുള്ള അപവാദിയാണ്. അത് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, തന്റെ ജനത്തെ നിരന്തരം കുറ്റം വിധിക്കുന്ന അപവാദി. ഈ അപവാദി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സത്യവുമാകാം, അപവാദം എന്ന് മാത്രമല്ല ചിലപ്പോൾ സത്യമാകാം. ഞാൻ ചെയ്ത ഒരു കാര്യമായിരിക്കാം പിശാജ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് എന്നെ പറ്റി പറയുന്നത്. എന്നാൽ അവിടെ നിരന്തരമായി എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഒരു മഹാപുരോഹിതനുണ്ട്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രണ്ട് ശുശ്രൂഷകളെ പറ്റിയാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അത് ഒന്ന്, യേശുക്രിസ്തുവിന്റെ ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുള്ള ശുശ്രൂഷയും, ഒന്ന് യേശുക്രിസ്തുവിന്റെ തുടർച്ചയായിട്ടുള്ള ശുശ്രൂഷയും, ഒരിക്കലും അവസാനിക്കാത്തതായിട്ടുള്ള ശുശ്രൂഷയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബലി ആവർത്തിക്കപ്പെടുന്നില്ല, മധ്യസ്ഥത അവസാനിക്കപ്പെടുന്നില്ല. ഇതാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കർത്താവിന്റെ മധ്യസ്ഥ ശുശ്രൂഷ യേശുക്രിസ്തുവിന്റെ ബലിയോടുകൂടി ആരംഭിക്കപ്പെടുന്നതും പിന്നീട് ഇപ്പോഴും തുടരുന്നതും കർത്താവിന്റെ വരവ് വരെയും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശുശ്രൂഷയാണ്. അന്നേരം ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ആവർത്തിക്കുന്ന ബലിയല്ല എന്ന് ദൈവവചനം തന്നെ പഠിപ്പിക്കുന്നു. അത് സ്വർഗത്തിലും ആവർത്തിക്കപ്പെടുന്നില്ല, ഭൂമിയിലും ആവർത്തിക്കപ്പെടുന്നു. സ്വർഗത്തിൽ പോലും ഇത് ആവർത്തിക്കപ്പെടുന്നില്ല, കാരണം ഒരിക്കലായി ആ യാഗം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ അത് കംപ്ലീറ്റഡായി. ആ പാപമോചനത്തിന്റെ വർക്ക് ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്. യേശുക്രിസ്തു ക്രൂശിൽ പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ആ പാപമോചനത്തിന്റെ വർക്ക് കഴിയുകയും കർത്താവ് ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ മധ്യസ്ഥ ശുശ്രൂഷ, മഹാപുരോഗതി ശുശ്രൂഷ തുടങ്ങുകയും ചെയ്തു. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഭൂമിയിൽ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ്? ഭൂമിയിൽ ചെയ്യുന്ന ശുശ്രൂഷ ഒരു നിരന്തര യാഗമല്ല, നിരന്തര ബലിയല്ല, ബലിയുടെ ആവർത്തനം അല്ല. കാരണം ബലി ആവർത്തിക്കപ്പെടുന്നില്ല. ഭൂമിയിൽ നടക്കുന്നത് ആ ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടും നടന്ന ആ യാഗത്തിന്റെ ആവർത്തിച്ചിട്ടുള്ള ഓർമ്മയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അന്നേരം ആദ്യത്തെ കാര്യം കർത്തൃമേശയിൽ കൂടി നാം പ്രഖ്യാപിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ നിത്യയാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. ക്രൂശിൽ നടന്ന, സ്വർഗീയ ദേവാലയത്തിൽ നടന്ന ആ വലിയ യാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കർത്തൃമേശയിൽ കൂടി, അല്ലാതെ ബലി വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. അത് ദൈവവചനത്തിലെ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. അതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്തൃമേശ എന്ന് പറയുന്നത് വെറും ഒരു ഓർമ്മ പുതുക്കൽ ശുശ്രൂഷ മാത്രമല്ല, അനേക അർത്ഥ തലങ്ങൾ ഉള്ള ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശ, അല്ലെങ്കിൽ ഇരുപത്താഴം എന്ന് പറയും, അപ്പം മുടിക്കൽ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു കൂദാശ എന്ന് പറയുന്ന ഒരു ഓർഡിനൻസ് ആണ്. ഇതൊരു സ്പിരിച്വൽ റിയാലിറ്റിയെ റിഫ്ലക്ട് ചെയ്യുകയാണ്. ഒരു പ്രവൃത്തിയിൽ കൂടി, കൂദാശ റിച്വലിൽ കൂടി ഒരു സ്പിരിച്വൽ റിയാലിറ്റിയെ റിഫ്ലക്ട് ചെയ്യുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു ഓർമ്മ പുതുക്കൽ മാത്രമാണ്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, സ്വർഗീയ ദേവാലയത്തിൽ കർത്താവിന്റെ നിത്യയാഗം നടന്നു, ക്രൂശിൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിന്റെ വെറും ഒരു ഓർമ്മ പുതുക്കൽ മാത്രമല്ല, അത് ഓർമ്മ പുതുക്കൽ കൂടിയാണെങ്കിലും പല തലത്തിലുള്ള അർത്ഥതലങ്ങൾ കർത്തൃമേശയ്ക്കുണ്ട്. അതിലെ ചില കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, പ്രധാന കാര്യം ഒന്ന് എംഫസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കാം. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, യേശുക്രിസ്തു എന്ന ജീവനുള്ള ഗോതമ്പ് മണി ഈ ഭൂമിയിൽ വന്നു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ആ ഗോതമ്പ് മണിയിൽ നിന്നും ജീവൻ പ്രാപിച്ച അനേക ഗോതമ്പ് മണിയെ പെന്തക്കോസ് നാളിൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ ജീവൻ, അതേ ജീവൻ തന്നെ പ്രാപിച്ച് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ 10:10 പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാനായിട്ടാണ്. അതായത് യേശുക്രിസ്തു ജീവനെ കൊടുത്തു എന്ന് മാത്രമല്ല, പാപ പരിഹാരമായി യേശുക്രിസ്തു മരിച്ചു എന്ന് മാത്രമല്ല, ആ ജീവനെ എന്റെ ഉള്ളിൽ തന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ജീവനുള്ള ഗോതമ്പ് മണിയായി ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഇങ്ങനെയുള്ള ജീവനുള്ള ഗോതമ്പ് മണികൾ തന്നെ നിലത്ത് വീണ് മരിച്ച് ഒരു അപ്പമായി തീർന്നതാണ് ദൈവസഭ. എന്നാൽ ഈ ഒരു ദൈവസഭ എന്ന ശരീരത്തിന്റെ ശരീരം അല്ലെങ്കിൽ ഒരപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ അതിന്റെ 10:17 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 10:17 പറയുകയാണ്, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ഒരപ്പത്തിന്റെ അംശികളാകുന്നു. കർത്തൃമേശയിൽ കൂടി ദൈവം നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ഓർമ്മ മാത്രമല്ല, നമ്മളും കർത്താവിനോടുകൂടി മരിച്ചുവെന്നും നാം ഉയർത്തെഴുന്നേറ്റുവെന്നും നാം ക്രൂശിരത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ ദിനംതോറും മരണത്തിന് ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് നാം ഒരു ശരീരമായി പണിയപ്പെടുന്നുവെന്നും യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ബർബരനെന്നോ ശകനെന്നോ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിന്റെ ബോഡിയായി നമ്മൾ തീരപ്പെട്ടു ഒരപ്പമായി തീർന്നു എന്നുള്ളത് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങും കൂടിയാണ്. അല്ലെങ്കിൽ ആ ഒരു സത്യത്തെ റിച്വലിസ്റ്റിക്കായി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ശുശ്രൂഷ കൂടിയാണ് കർത്തൃമേശ. കർത്തൃമേശ നടക്കുമ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങൾ അതിൽ കൂടി ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു റിച്വലിൽ കൂടി ഒരു പ്രതീകാത്മമായി നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇത് ദൈവമക്കൾ തമ്മിലുള്ള ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മ. ആ കൂട്ടായ്മ ക്രൂശെടുത്തുകൊണ്ട് നടക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ മാത്രമേ രണ്ട് ഗോതമ്പ് മണികൾക്ക് ചേർന്ന് ഒരപ്പമായി തീരാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ഒരപ്പമായി തീർന്നു എന്നുള്ളത് നമ്മൾ ജനത്തിന്റെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, നമ്മൾ പ്രൊക്ലെയിം ചെയ്യുകയാണ്. ഇതിൽ കൂടി ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മയെയും ഇത് എക്സ്പ്രസ് ചെയ്യുന്നു. എന്നാൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് വേറൊരു കാര്യം കൂടി ഇത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. കർത്താവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ ഇത് എക്സ്പ്രസ് ചെയ്യുന്നു. കർത്തൃമേശയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വ്യക്തമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. യേശു ക്രിസ്തു എന്ന തലയുമായിട്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ എന്നാണ് അതിൽ തൊട്ടു മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ശരീരത്തിന്റെ കൂട്ടായ്മ ഉള്ളതുപോലെ തന്നെ രക്തത്തിന്റെ കാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലോ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ല. അന്നേരം ഒരു യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു രക്തബന്ധത്തിന്റെ ഒരു ഒരു എക്സ്പ്രഷനും കൂടിയാണ് കർത്തൃമേശ എന്ന് പറഞ്ഞത്. യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു വിശ്വാസിയുടെ ഈ രക്തബന്ധത്തെ ഇല്ലെങ്കിൽ ഈ കൂട്ടായ്മയെ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മനോഹരമായി വിശദീകരിക്കുന്ന ബൈബിളിലെ രണ്ട് അധ്യായങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായവും യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായവും. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് 15-ാമത്തെ അധ്യായം നമുക്കറിയാവുന്നതാണ്. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ ഞാൻ ക്രിസ്തുവിലും ക്രിസ്തുവിനിലും വസിക്കുന്നതിനെ പറ്റി യേശു ക്രിസ്തു ഫിഗറേറ്റീവ്ലി എക്സ്പ്ലെയിൻ ചെയ്താണ് യോഹന്നാൻ 15. എന്നാൽ യോഹന്നാൻ 6-ാമത്തെ അധ്യായത്തിൽ വേറൊരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാനിലേക്ക് നമുക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 56-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. 56-ാമത്തെ വാക്യത്തിൽ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഇത് വളരെ വിശദീകരണം ആവശ്യമുള്ള ഒരു അധ്യായമാണ്. ഇവിടെ കർത്താവ് പറയുകയാണ് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവനെന്നിലും വസിക്കുന്നു. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ റോമർ 6 ജലസ്നാനത്തെ പറ്റി പറയുന്ന ഡയറക്ട്ലി പറയുന്ന ഒരു അധ്യായമല്ല. എന്നാൽ റോമർ 6 പറഞ്ഞിരിക്കുന്ന സ്പിരിച്വൽ ട്രൂത്തിനെ ജലസ്നാനത്തിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. അതുപോലെ യോഹന്നാൻ 6 എന്ന് പറയുന്നത് കർത്തൃമേശ എന്ന ശുശ്രൂഷയെ പറ്റി യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ അല്ല. എന്നാൽ കർത്തൃമേശയിൽ നടക്കുന്ന സ്പിരിച്വൽ റിയാലിറ്റി എന്താണ് എന്നുള്ളത്, ഇല്ലെങ്കിൽ യോഹന്നാൻ 6 യേശു ക്രിസ്തു പറഞ്ഞ സ്പിരിച്വൽ റിയാലിറ്റിയെ കർത്തൃമേശയിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. എന്നാലും ഞാൻ ഇത് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ യേശു ക്രിസ്തുവിൽ ആകുന്നതിനെ പറ്റിയാണ് റോമർ 6 പറയുന്നതെങ്കിൽ ഒരുവൻ യേശു ക്രിസ്തുവിൽ തുടർച്ചയായി വസിക്കുന്ന ഒരു ജീവിത ശൈലിയെ പറ്റിയാണ് യോഹന്നാൻ 6 യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്, എങ്ങനെയാണ് ഒരുവൻ തുടർച്ചയായി യേശു ക്രിസ്തു വസിക്കുന്നത് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിൽ കൂടി അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുക. അതായത് ഓരോ ദിവസവും എന്നുള്ള പറയുന്നതിനേക്കാൾ കൂടുതൽ ഓരോ നിമിഷവും ഒരു വിശ്വാസി ജീവിക്കേണ്ട ജീവിത ശൈലിയുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഓരോ നിമിഷവും ഒരു ക്രിസ്തീയ വിശ്വാസി ജീവിക്കേണ്ട ഒരു ജീവിത ശൈലിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തം കുടിക്കുകയും യേശു ക്രിസ്തുവിന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് എവ്രി ഡേ ഒരു വ്യക്തി ജീവിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ കർത്താവ് അങ്ങനെ പറഞ്ഞത്? കർത്താവ് അങ്ങനെയാണ് ജീവിച്ചത്. കർത്താവ് ആരുടെ രക്തമാണ് കുടിച്ചത്? കർത്താവ് ആരുടെ മാംസമാണ് ഭക്ഷിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അടുത്ത വാക്യത്തിൽ കർത്താവ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊന്ന് പാരഫ്രൈസ് ചെയ്ത് ഞാൻ പറയണം, അങ്ങനെ വാക്യത്തിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അടുത്ത വാക്യം പറയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നവൻ എൻ മൂലം ജീവിക്കും. മേളത്തെ വാക്യവും താഴത്തെ വാക്യം കൂടി നമ്മൾ ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചു, ഈ ഭൂമിയിലേക്ക് അയച്ചു. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ലിവിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് ഞാൻ പിതാവിൻ മൂലമാണ് ജീവിക്കുന്നത്. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഈ ഭൂമിയിലേക്ക് അയച്ചു, അല്ലെങ്കിൽ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചു. നമ്മൾ ജീവിക്കേണ്ട ഒരു ലിവിംഗ് പ്രിൻസിപ്പിൾ പറയുകയാണ്, നാം പുത്രൻ മൂലമാണ് ജീവിക്കുന്നത്. പുത്രൻ മൂലം എങ്ങനെയാണ് ജീവിക്കുന്നത്? പുത്രൻ മൂലം ജീവിക്കുക എന്ന് പറഞ്ഞാൽ പുത്രന്റെ മാംസം ഭക്ഷിക്കുകയും പുത്രന്റെ രക്തം കുടിക്കുകയും ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. പുത്രൻ എങ്ങനെയാണ് ജീവിച്ചത്? പുത്രൻ ഇതേപോലെ തന്നെ പിതാവിന്റെ, ഞാൻ പാരഫ്രേസ് ചെയ്യാൻ അങ്ങനെ വാക്യമല്ല, ഇനി ആ വാക്യം എവിടെയാണ് ചോദിച്ചുകൊണ്ടത് വരുന്നത്, പിതാവിന്റെ രക്തം കുടിക്കുകയും പിതാവിന്റെ മാംസം ഭക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇവിടെ നിങ്ങൾ തലമുണ്ടാക്കേണ്ട കാര്യമില്ല. ഈ വാക്യത്തിന്റെ അർത്ഥം, പിതാവിൽ യേശു ക്രിസ്തു ഡിപ്പെൻഡ് ചെയ്തു, പിതാവ് യേശു ക്രിസ്തുവിൽ വസിച്ചു, നമ്മൾ യേശു ക്രിസ്തുവിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്മളിൽ യേശു ക്രിസ്തു വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ വാക്യത്തിന്റെ അർത്ഥം. അതായത് ഞാൻ പറഞ്ഞത്, യോഹന്നാൻ 6-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു പറയുന്നത് കർത്തൃമേശ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയെ പറ്റിയേ അല്ല. അവിടെ യേശു ക്രിസ്തു പറയുന്നത് ഒരു വിശ്വാസി ജീവിക്കേണ്ട ജീവിതശൈലിയെ പറ്റിയാണ്. ആ ജീവിതശൈലി എന്നത് യേശു ക്രിസ്തുവിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ ഓരോ ദിവസവും കർത്താവ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. ആ ഡിപ്പെൻഡ് ലൈഫിനെ കർത്താവ് അവിടെ ഫിഗറേറ്റീവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അത് മാംസം തിന്നുന്നതും രക്തം കുടിക്കുന്നതുമായിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. വേറെ രീതിയിൽ പറഞ്ഞാൽ ഞാൻ ആത്മീയമായി കർത്താവിനെ ഭക്ഷിക്കുകയും കർത്താവിനെ പാനം ചെയ്യുകയും ചെയ്യും. ഈ ഒരു സ്പിരിച്വൽ ട്രൂത്ത് കർത്തൃമേശയിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ഇതെന്തുകൊണ്ടാണ് എടുത്തു പറയുന്നത് പറഞ്ഞാൽ, രണ്ട് എക്സ്ട്രീം ഉപദേശങ്ങൾ ക്രിസ്തീയ ലോകത്തിലുണ്ട്. അത് ഒന്നിന്റെ റിപ്പൽഷൻ ആയിട്ടുള്ളതാണ് മറ്റേ ഉപദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തലിക് ചർച്ചുകൾ, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ, ഇതൊരു നിരന്തര ഹോമയാഗമായിട്ട് പഠിപ്പിക്കുകയും കർത്തൃമേശയിൽ ഇല്ലെങ്കിൽ ആ കൂദാശയിൽ കുർബാനയിൽ അപ്പ വീഞ്ഞുകൾ ശരീരവും രക്തവുമായി വസ്തുമാറ്റം സംഭവിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള തെറ്റായ പഠിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിനവരെടുക്കുന്ന വാക്യം യോഹന്നാൻ 6-ാമത്തെ അധ്യായമാണ്. യോഹന്നാൻ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യം ലിറ്ററലാണ് എന്നും ആ ലിറ്ററൽ കാര്യങ്ങൾ കർത്തൃമേശയിൽ നടക്കുന്നുവെന്നും യോഹന്നാൻ 6-ൽ യേശു ക്രിസ്തു പറഞ്ഞ് കർത്തൃമേശയെ പറ്റിയുമാണ് എന്നുള്ളൊരു തെറ്റായ പഠിപ്പിച്ച് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പൗരോഹിത്യ സഭകൾ, എല്ലാ പൗരോഹിത്യ സഭകളും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. പ്രധാനമായിട്ട് കാത്തലിക് ചർച്ചുകളാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു തെറ്റായ ഉപദേശത്തിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു സൈഡിലേക്ക് പോയി, അതുകൊണ്ട് തന്നെ ഈ യോഹന്നാൻ 6-ാം അധ്യായം കർത്തൃമേശയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സ്പിരിച്വലായി പോലും ബന്ധമില്ല എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയുന്ന വേറൊരു എക്സ്ട്രീമാണ് പലപ്പോഴും വേർപാട് സഭകൾ, വേർപെട്ട സഭകൾ അവർ കർത്തൃമേശയിൽ യോഹന്നാന്റെ 6-ാമത്തെ അധ്യായം എടുത്തു കഴിഞ്ഞാൽ ഏതോ ഒരു അപരാധം പോലെയാണ് ചിന്തിക്കുന്നത്. കാരണം ഇത് യേശു ക്രിസ്തു അതിനെപ്പറ്റി പറഞ്ഞിട്ടേയില്ല, ഇല്ലെങ്കിൽ യോഹന്നാൻ 6-ന് കർത്തൃമേശയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീം ഉപദേശങ്ങളാണ്. ഞാൻ വീണ്ടും പറയട്ടെ, യോഹന്നാൻ 6 ലിറ്ററൽ കർത്തൃമേശയെ പറ്റി പഠിപ്പിക്കുന്ന കാര്യമല്ല, ലിറ്ററലായിട്ടുള്ള ശരീരവും രക്തവും അല്ല അവിടെ പറയുന്നത്. യോഹന്നാൻ 6 യേശു ക്രിസ്തു പറയുന്നത്, യോഹന്നാൻ 15-ൽ പറഞ്ഞ അതേ സ്പിരിച്വൽ ട്രൂത്ത് ആണ്, കർത്താവിൽ വസിക്കുക, കർത്താവ് നമ്മൾ വസിക്കുക. അതെങ്ങനെയാണ്? അത് കർത്താവ് ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജിൽ പറയാണ്, എന്റെ മാംസം കഴിക്കുക, എന്റെ രക്തം കുടിക്കുക. ഞാൻ പിതാവിൽ നിന്ന് അയക്കപ്പെട്ട് പിതാവിൻ മൂലം ജീവിക്കുന്ന പോലെ എന്നാൽ അയക്കപ്പെടുന്ന നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്റെ ലിവിംഗ് പ്രിൻസിപ്പിൾ ആണ്, എൻ മൂലം മാത്രമേ ജീവിക്കാൻ നിങ്ങൾ കഴിയൂ. യോഹന്നാൻ അത് ലേഖനം എഴുതുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, നാം പുത്രനാൽ ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തു പിതാവിനാൽ ജീവിച്ചതുപോലെ. ഈ സ്പിരിച്വൽ ട്രൂത്ത്, ഞാൻ യേശു ക്രിസ്തുവിനെ ഓരോ ദിവസവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള ആ സ്പിരിച്വൽ ട്രൂത്ത് കർത്തൃമേശയിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യണം. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ഞാൻ കർത്തൃമേശയിൽ കൂടി എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം ഞാൻ പറഞ്ഞത് കർത്തൃമേശയുടെ പലതരത്തിലുള്ള അർത്ഥ തലങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു എക്സ്ട്രീം ഉപദേശത്തെ വിട്ടിട്ട് ആ ഒരു പഴഞ്ചൊല്ല് ഇങ്ങനുണ്ട്, വെള്ളം കളഞ്ഞതിന്റെ കൂടെ കൊച്ചിനെയും കൂടി കളഞ്ഞു എന്ന് പറയുന്ന പോലെ. വെള്ളം കളയേണ്ടതാണ്, എന്നാൽ കൊച്ചിനെ കളയേണ്ടതല്ല. റോമർ യോഹന്നാൻ 6-ലെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്, എന്നാൽ യോഹന്നാൻ 6-ൽ പറഞ്ഞിരിക്കുന്ന സ്പിരിച്വൽ ട്രൂത്തിനെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അതിന്റെ റിച്വലിസ്റ്റിക് എക്സ്പ്രഷനും കൂടിയാണ് കർത്തൃമേശയിൽ നടക്കുന്നത്. ഞാൻ അന്നേരം പറഞ്ഞത് വാക്കിലേക്ക് അവസാനത്തിലേക്ക് വട്ടെ. റോമർ 6 ജലസ്നാനത്തെ അല്ല പറയുന്നെങ്കിൽ, റോമർ 6-ലെ സ്പിരിച്വൽ ട്രൂത്തിനെ ജലസ്നാനത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ, യോഹന്നാൻ 6 കർത്തൃമേശയെ പറ്റിയല്ല പറയുന്നതെങ്കിലും യോഹന്നാൻ 6-ലെ സ്പിരിച്വൽ ട്രൂത്ത് കർത്തൃമേശയിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. കർത്തൃമേശയിൽ നാം വിളിച്ചു പറയുന്ന അനേക കാര്യങ്ങളിൽ ഒന്ന് യേശു ക്രിസ്തുവിന്റെ ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുള്ള ബലിയെ നാം കർത്തൃമേശയിൽ ഓർമ്മിക്കുക. യേശുക്രിസ്തുവിന്റെ തകർക്കപ്പെട്ട ശരീരത്തെയും ചിന്തപ്പെട്ട രക്തത്തെയും ലിറ്ററലായിട്ടുള്ള മരണത്തെ തന്നെ അവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ലിറ്ററൽ മരണത്തെ, നമുക്ക് വേണ്ടിയിട്ടുള്ള പാപയാഗത്തെ. ആ പാപയാഗം ഒരിക്കലും ആവർത്തിക്കപ്പെടുന്നില്ല, സ്വർഗത്തിലോ ഭൂമിയിലോ അത് പിന്നീട് ആവർത്തിക്കപ്പെടുന്നില്ല. അത് ഒരിക്കലായിട്ട് നടന്നതും എന്നേക്കുമായിട്ടുള്ളതാണ്. അതിന്റെ നിരന്തരമായിട്ടുള്ള ഓർമ്മ നമ്മൾ കർത്തൃമേശയിൽ കൂടി നമ്മൾ എക്സ്പ്രസ് ചെയ്യും. രണ്ട്, യേശുക്രിസ്തു മരിച്ചു എന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിനോട് കൂടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ ജീവൻ പ്രാപിച്ച നാം ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന നമ്മൾ ഒരു ശരീരമാണ്, ഒരപ്പമാണ് എന്നുള്ളത് കർത്തൃമേശയിൽ കൂടി നാം എക്സ്പ്രസ് ചെയ്യുക. മൂന്ന്, നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മയല്ല, യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ. യേശുക്രിസ്തുവിനെ ഞാൻ ഓരോ ദിവസവും ഭക്ഷിക്കുകയും യേശുക്രിസ്തുവിന്റെ രക്തം ഞാൻ ഓരോ ദിവസവും പാനം ചെയ്യുന്നു എന്നുള്ള സ്പിരിച്വൽ ട്രൂത്തും ഞാൻ കർത്തൃമേശയിൽ കൂടി എക്സ്പ്രസ് ചെയ്യാം. എന്നാൽ ഇങ്ങനെയുള്ള അനേക ട്രൂത്തുകളെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന, സ്പിരിച്വൽ ട്രൂത്തിനെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ശുശ്രൂഷയാണ് കർത്തൃമേശ. അതുകൊണ്ട് തന്നെ ഇത് തുടർച്ചയായിട്ട് ചെയ്യേണ്ടതുമാണ്. അത് ഒഴിവാക്കപ്പെടേണ്ടതല്ല, അത് വല്ലപ്പോഴും ചെയ്യേണ്ടതല്ല, ഏതെങ്കിലും പുരോഹിതൻ വരുമ്പോൾ സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടതല്ല. ദൈവസഭയുടെ കൂട്ടായ്മയായി ആദിമസഭ ചെയ്തതുപോലെ തുടർച്ചയായി ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശ. അതിന്റെ സ്പിരിച്വൽ ആസ്പെക്ട്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ.